السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، ദാമ്പത്യബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അഞ്ച് കാര്യങ്ങൾ ഇതുവരെയായി ഞാൻ പറഞ്ഞു. ആറാമത്തെ കാര്യം, ഭർത്താവ് ഭാര്യയോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. ഹലാലായ കാര്യങ്ങളിൽ അവർക്ക് വിശാലത നൽകുക എന്നത്, അവർക്ക് അനുമതി നൽകുക എന്നത് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ അവയിൽ ഹറാം കൂടിക്കലരാത്തിടത്തോളം കാലം അത്തരം കാര്യങ്ങളിൽ വിശാലത കാണിക്കാവുന്നതാണ്. അതിൽ അയാൾക്ക് എന്തെങ്കിലും പ്രയാസമോ, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, കുടുംബത്തിന്റെ നടത്തിപ്പുകൾക്ക് എന്തെങ്കിലും പ്രയാസമോ ഉണ്ടാവില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിശാലത കാണിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഇദ അറത്ത അൻ തുതാഅ ഫീമാ തുരീദു ഫവസ്സിഅ അലാ അഹ്ലിക ഫിൽ മുബാഹ്, നിന്റെ നിർദ്ദേശങ്ങൾ കൽപ്പനകൾ വീട്ടുകാർ അനുസരിക്കണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് അനുവദനീയമായ കാര്യങ്ങളിൽ നീ വിശാലത നൽകണം. അള്ളാഹ് അനുവദിച്ച കാര്യങ്ങൾ നീ അവർക്ക് ധാരാളമായി തടയരുത്. ചില സന്ദർഭത്തിൽ തടയേണ്ട ആവശ്യമുണ്ട് എങ്കിൽ തടയുന്നതൊഴികെ. അപ്പൊ ഉദാഹരണത്തിന്, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അതിലൊന്നാണ് മസ്ജിദിലേക്ക് വരിക എന്നുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയാൻ പാടില്ല എന്ന് പ്രത്യേകം ഹദീസിൽ പറഞ്ഞതാണ്. لا تمنعوا إماء الله مساجد الله. അള്ളാഹുവിന്റെ അടിമകളായ മുഅ്മിനീങ്ങളായ സ്ത്രീകൾ, അവരെ നിങ്ങൾ മസ്ജിദുകളിൽ നിന്ന് സമ്മതം ചോദിച്ചാൽ തടയാൻ പാടില്ല. അതുപോലെ തന്നെ അനുവദനീയമായ കാര്യങ്ങൾ, അവ ഇത് തടയാൻ പാടില്ല എന്ന് കൽപ്പിക്കപ്പെട്ടു, തടയാൻ പാടില്ല. എന്നാൽ മറ്റു കാര്യങ്ങൾ തടയാൻ ഭർത്താവിന് അനുവാദമുണ്ട്. ഉദാഹരണത്തിന്, പുറത്തു പോവുക, അയൽ വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലൊന്ന് സന്ദർശിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവിന്റെ കയ്യിലാണ് അതിന്റെ അനുമതി ഇരിക്കുന്നത്. പക്ഷെ അതിൽ അനാവശ്യമായ കടുംപിടുത്തം അയാൾ ഒഴിവാക്കണം. അനുവദനീയമായ കാര്യങ്ങൾക്ക് അയാൾ വിശാലത കാണിച്ചാൽ അയാളുടെ വാക്കുകൾ ഭാര്യ അനുസരിക്കും. എല്ലാത്തിലും വേണ്ടാത്ത കടുംപിടുത്തം പിടിക്കുക എന്നത് കുടുംബജീവിതം പ്രയാസകരമാക്കുന്നതാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ അതിന് തെളിവാക്കാവുന്ന സംഭവങ്ങൾ ധാരാളം കാണാം. അതിൽ പെട്ടതാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞ സംഭവം. ഖറജ്തു മഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബഅദി അസ്ഫാരിഹി, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരു യാത്രയിൽ പുറപ്പെട്ടു. وانا جاريه لم احمل اللحم ولم ابدن. ആ സമയത്ത് ഞാൻ ചെറിയ യുവതിയാണ്, അധികം തടി വെച്ചിട്ടില്ല, ശരീരം മെലിഞ്ഞിട്ടാണ്. അങ്ങനെ യുദ്ധത്തിന് പോകുന്ന ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് ഒപ്പമുള്ള സഹാബത്തിനോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. അങ്ങനെ അവർ മുന്നിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, തആലൈ ഹത്താ ഉസാബിഖക, ആയിഷ വരൂ, നമുക്കൊന്ന് ഓട്ടമത്സരം നടത്തി നോക്കാം. ഫസബഖ്തുഹു, അങ്ങനെ ആ ഓട്ടമത്സരത്തിൽ, അന്നുണ്ടായ ഓട്ടമത്സരത്തിൽ, ഫസബഖ്തുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്തി. അങ്ങനത്തെ ഓട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് വിജയിച്ചത്. ഫസകത അന്നി, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല.
ഹത്ത ഇദാ ഹമൽതു ലഹ്മ വബദുൻത്.
അങ്ങനെ കാലം കുറച്ചു കഴിഞ്ഞു, ഞാൻ ഒന്ന് തടിച്ചു, ശരീരത്തിൽ തടി വന്നു. വനസീറ്റു, ഈ പറഞ്ഞ സംഭവം ഞാൻ മറന്നുപോയിട്ടുണ്ട്.
വഖറജ്തു മഅഹു ഫീ ബഅദി അസ്ഫാരിഹി,
അങ്ങനെ മറ്റൊരു യാത്രയിൽ റസൂലുള്ളയോടൊപ്പം ഉണ്ടാകിയിരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അപ്പോൾ അവർ മുന്നോട്ട് പോയി. അവർ പോയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ തആലൈ ഹത്ത ഉശാബിഖക, ആയിഷ വരൂ, നമുക്ക് ഒന്നുകൂടി ഓട്ട മത്സരം നടത്താം. ഫസബഖ്തുഹു ഫസബഖനി, പക്ഷേ അന്നുള്ള മത്സരത്തിൽ അവിടുന്ന് എന്നെ പരാജയപ്പെടുത്തി. ഞാൻ തടിച്ചിട്ടുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരാജയപ്പെട്ടു. റസൂലിന്റെ വയസ്സ് എന്തായാലും ഏതാണ്ട് 60 വയസ്സിന്റെ അടുത്തെത്തിയിട്ടുണ്ടാവണം. കാരണം 53 വയസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു എങ്കിലും അവിടുന്ന് യുദ്ധത്തിന്റെ യാത്രകൾ നടത്തുന്നത് കുറച്ചും കൂടി വർഷം കഴിഞ്ഞിട്ടാണ്. പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒപ്പം ഉണ്ടാകുന്ന യുദ്ധങ്ങൾ കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഏതാണ്ട് 60 വയസ്സിനോളം റസൂലുള്ള അടുത്തെത്തിയിട്ടുണ്ട്. ഇത് ഒരു തവണ നടന്നു, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഞാനത് മറന്നുപോയി. എന്നിട്ട് റസൂലുള്ള വീണ്ടും എന്നോട് മത്സരിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ അവിടുന്ന് എന്നെ തോൽപ്പിച്ചു. ഫജഅല യദ്ഹകു വഹുവ യഖൂലു ഹാദിഹി ബിതിൽക, അവിടുന്ന് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദിഹി ബിതിൽക, അന്നുള്ളതിന് പകരമാണിത് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഈ സ്വഭാവം നോക്കൂ. അവിടുന്ന് ആ സേനയുടെ നായകനാണ്, സേനാനായകനാണ്, അവിടുന്ന് റസൂലാണ്, നബിയാണ്, അവിടത്തേക്ക് എത്ര പ്രായമുണ്ട്. പക്ഷേ നോക്കൂ, അനുവദനീയമായ ഒരു ഘട്ടത്തിൽ, അവിടെ ശ്രദ്ധിക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സേന സൈനികരുള്ള സമയത്തല്ല ഇത് ചെയ്തത്. അവരോട് മുന്നിലേക്ക് പോകാൻ പറഞ്ഞു. ഒഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ ഓട്ട മത്സരം നടത്തി. അതിൽ ഭാര്യയുടെ മറ ശ്രദ്ധിക്കണമെന്ന പാഠം നന്നായി ഉണ്ട്. ചില ആളുകൾ ചെയ്യുന്നത് പോലെ വീട്ടിനുള്ളിൽ ചെയ്യുന്ന കാര്യം പുറത്ത് ബീച്ചിൽ ആളുകൾ കാണുന്ന സ്ഥലത്ത് പോയിരുന്നു ചെയ്യാൻ ഈ ഹദീസിൽ എവിടെയും തെളിവില്ല. ആളുകൾ കാണാത്ത ഇടങ്ങളിൽ വെച്ച് ഇത്തരം അനുവദനീയമായ കാര്യങ്ങൾ, അവയിൽ കുറച്ച് വിശാലത കാണിക്കാം, അവിടെ കടുംപിടുത്തം കാണിക്കേണ്ടതില്ല. അത് പ്രായമായാലും കാണിക്കാം. ചെറുപ്പക്കാർക്ക് മാത്രം പറഞ്ഞതല്ല ഈ പറഞ്ഞ നിയമങ്ങൾ. അതിന് ഏറ്റവും വലിയ തെളിവ് റസൂലുള്ളാഹിന്റെ പ്രായമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഇത്ര പ്രായമുണ്ട്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യം അവിടുന്ന് മാതൃകയായി കാണിച്ചു തരുന്നത്. മറ്റൊരു സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞതായി കാണാം. കാന അൽ ജൈഷു യൽഅബൂന ബിഹിറാബിഹിം, അബിസീനിയയിൽ നിന്ന് വന്ന കുറച്ചാളുകൾ അവരിങ്ങനെ ആയുധം കൊണ്ട് മസ്ജിദുൻ നബവിയിൽ അവരുടെ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫശതറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വനാന്ദർ, ചില റിവായത്തിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഞാൻ അള്ളാഹുവിന്റെ റസൂലെ വിളിച്ചുകൊണ്ടുവന്നു, നബിയെ മസ്ജിദിൽ ഇങ്ങനെ കാര്യം നടക്കുന്നു, എനിക്ക് കാണണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കാണുന്നതിന് വേണ്ടി അവിടുന്ന് മറക്കിപ്പുറത്ത് നിന്ന് തന്നു. റസൂലിന്റെ മറയിൽ അവിടുത്തെ ചെവിയുടെയും അവിടുത്തെ തോളിന്റെയും ഇടയിൽ കണ്ണുവെച്ച് ഞാൻ ഈ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കവിൾ വെച്ചുകൊണ്ട്, ചേർത്ത് വെച്ചുകൊണ്ട് അവർ നോക്കി കാണാൻ മസ്ജിദിൽ നടക്കുന്ന ഈ ആയുധ പ്രദർശനം. എന്നിട്ട് അവർ പറയാൻ, ഫമാസിൽതു അൻദുർ ഹത്താ കുൻതു അന അൻസറിഫ്, അങ്ങനെ ഞാനത് നോക്കി കാഴ്ച കണ്ടുകൊണ്ടേയിരുന്നു. ചില റിവായത്തുകൾ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷയോട് ചോദിച്ചു, മതിയായോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ, മതിയായിട്ടില്ല, ചൂടി കാണണം. അങ്ങനെ ഫമാസിൽതു അൻദുർ, ഞാനത് നോക്കിക്കൊണ്ടേയിരുന്നു, ഹത്താ കുൻതു അന അൻസറിഫ്, ഞാൻ എനിക്കത് മതിയായി തിരിച്ചു പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി അവിടെ നിന്ന് തന്നു. റസൂലിന്റെ ഹദീസുകൾ കാണാം, അവിടുന്ന് ചിലപ്പോൾ പുറത്ത് നടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ പെൺകുട്ടികൾ കളിക്കുന്നത് കാണും. ആയിഷ റളിയല്ലാഹു അൻഹയാകട്ടെ ചെറിയ പ്രായമുള്ളവരാണ്. അപ്പോൾ റസൂലുള്ള അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമായിരുന്നതാണ്, അവിടെ പോയിട്ട് ആയിഷന്റെ ഒപ്പം കളിച്ചോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് അവരെ പറഞ്ഞുവിടാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലം വിവാഹം കഴിച്ച ആളോട് തന്നെ എന്താ പറയണത്? ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് هل تزوجت بكرا تلاعبك وتلاعبها നിനക്ക് ഒരു കന്യക വിവാഹം കഴിച്ചുകൂടായിരുന്നോ, അവൾക്ക് നീയുമായി തമാശ പറഞ്ഞിരിക്കാം, നിനക്ക് അവളുമായി തമാശ പറഞ്ഞിരിക്കാം. അല്ലേ, റസൂലിന്റെ വിവാഹത്തിന്റെ രീതികളിൽ ഒന്നായി പറഞ്ഞതാണ് കളി പറഞ്ഞിരിക്കാം. എന്നാൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, പ്രത്യേകിച്ച് ആളുകൾ ചിലർ പറയുന്ന കല്യാണം കഴിച്ച് ഇനി പക്വത വരണം, ഇനി പഴയപോലെ കളിഞ്ഞിരുന്നു പറ്റില്ല എന്ന് പറയുന്ന, അതെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, അലശത പാടില്ല, തീർത്തും അശ്രദ്ധ പാടില്ല, അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാൻ പാടില്ല, ആ അർത്ഥത്തിലാണത് പറയുന്നത് എങ്കിൽ ശരിയാണ്. എന്നാൽ ചില ആളുകൾ ധരിക്കുന്നത് ഈ പറഞ്ഞതിന്റെ അർത്ഥം വീട്ടിലേക്ക് കയറിയാൽ പിന്നെ ചിരിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നീ വീട്ടിലേക്ക് എത്തിയാൽ കുട്ടികളെ പോലെ ആവാം, വലിയ ആളുകളെ പോലെ അവിടെ പെരുമാറാതിരിക്കുക, ചെറിയ കുട്ടിനെ പോലെ കളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അഖറ ഇബ്നു ഹാബിസ് എന്ന സഹാബി ഒരിക്കൽ വന്നു, അറബിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കുന്നു, ആന കളിച്ചുകൊണ്ടിരിക്കുന്നു, നബി ഇങ്ങനെ നിൽക്കുന്നു, കുട്ടികളും റസൂലുള്ളാഹിന്റെ പുറത്തു കയറിയിരിക്കുകയാണ്. നബി അവരെ ചുംബിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ കണ്ടു കയറി വന്ന ആൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നലി അശറത മിനൽ ഔലാദ്, അത്ഭുതത്തിൽ പറഞ്ഞു എനിക്ക് 10 മക്കളുണ്ട്, മാ ഖബൽതു വാഹിദൻ മിൻഹു, അവരിൽ ഒരാളെ പോലും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമു മൻ ഫിൽ അർദി അർഹംകും മൻ ഫിസ്സമാ എന്ന ഹദീസ് പറഞ്ഞത്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കുക. സഹോദരങ്ങൾ, ഇതൊക്കെ റസൂൽ നമുക്ക് പഠിപ്പിച്ചതാണ്. ജനങ്ങൾ ഇന്ന് 10,000, 20,000, 50,000 കൊടുത്ത് പേഴ്സണാലിറ്റി ക്ലാസ്സിന് പോവാണ്, മാരേജ് കൗൺസലിംഗിന് പോവാണ്, റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട് എല്ലാ പരിഹാരം, നീ എങ്ങനെ പെരുമാറണം എന്നുള്ളത്, നീ എങ്ങനെ കുടുംബബന്ധം മുന്നോട്ട്, അവിടുത്തെക്കാൾ നല്ല ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അവിടുത്തെക്കാൾ നല്ല ഒരു പിതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. ഇൻഷാല്ലാ നമ്മുടെ അടുത്ത ദർസുകളിൽ ഒന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പെരുമാറിയതിനെ കുറിച്ച് ചില നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ വീട്ടിലേക്ക് കയറിയാൽ തൗസിഉ ഫിൽ ഹലാൽ ഔ ഫിൽ മുബാഹ്, അനുവദനീയമായ കാര്യങ്ങളിൽ വിശാലത കാണിക്കുക എന്നത് നമ്മുടെ സ്വഭാവമായിരിക്കാം. അനുവദനീയമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങളിലോ അതിലൊരിക്കലും അലസത കാണിക്കാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നു, ഒരാളുണ്ട് ആയിഷയുമായി സംസാരിക്കുന്നു, റസൂലുള്ളാഹിയുടെ മുഖത്ത് ശക്തമായ ദേഷ്യം പ്രകടമായി. അത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലായി, അവർ വേഗം അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സാഹോദര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം, ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ഒരിക്കലും ഒരു തവണ കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അല്ലേ, മുലകുടി ബന്ധം എപ്പോഴാണ് സ്ഥിരപ്പെടുക? 5 തവണയെങ്കിലും കുടിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖത്ത് ദേഷ്യം പ്രകടമായി. അല്ലേ, സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി, അല്ലാഹു സത്യം, എന്റെ ഭാര്യയെ ഞാൻ ഒരു അന്യ പുരുഷനോടൊപ്പം നിൽക്കുന്നത് കണ്ടാൽ ഞാൻ അവനെ കൊന്നുകളയും. ദേഷ്യം കാരണം പറഞ്ഞാണ്, കടുത്ത ദേഷ്യം കാരണം, കണ്ടിട്ടല്ല, അങ്ങനെ കണ്ടാൽ വേറൊരുത്തനുമായി ഒരു അന്യ പുരുഷനുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ ഞാൻ അവനെ കൊന്നുകളയും, അവന്റെ തലയെടുക്കും. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ചിലർക്ക് അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്ലെങ്കിൽ വാർത്തയെത്തി. റസൂലുള്ള പറഞ്ഞു, തഅജബൂന മിൻ ഗൈറതി സഅദ്, സഅദിന്റെ ദേഷ്യത്തിൽ നിങ്ങൾ അത്ഭുതം കൂറുകയാണോ? വല്ലാഹി ലഅന അഗ്യറു മിൻ, സഅദിനേക്കാൾ ദേഷ്യം എനിക്കുണ്ട്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹുക്ക് എന്നേക്കാൾ ദേഷ്യമുണ്ട്. വലിദാലിക ഹറമൽ ഫവാഹിഷ്, അതുകൊണ്ടാണ് അള്ളാഹു ഹറാമായ ബന്ധങ്ങൾ ഹറാമാക്കിയത്. നിഷിദ്ധമായ ബന്ധങ്ങൾ അള്ളാഹ് ഹറാമാക്കി, അതുകൊണ്ടാണ് ദേഷ്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞ കൊലപാതകം എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ നിർവഹിക്കേണ്ടതാണ്, അത് ചെയ്യാൻ പാടില്ല. നോക്കൂ, അപ്പോൾ ദേഷ്യം ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം ഇനി ചില ആളുകൾ അങ്ങനെ ധരിക്കും, ദേഷ്യം പിടിക്കാനേ പാടില്ല എന്നല്ല. സഹാബികൾ തന്നെ പറഞ്ഞതായി കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും പുഞ്ചിരിക്കുന്നയാളായിരുന്നു. പക്ഷേ വഇദാ ഗദിബ്, അവിടുന്ന് ദേഷ്യം പിടിച്ചാൽ, ലം യഖും അലാ ഗദബിഹി ഷൈ, അവിടുത്തെ ദേഷ്യത്തിന് മുൻപിൽ ഒന്നിനും നിൽക്കാൻ പറ്റില്ല. സഹാബിമാർ അൻസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം. അപ്പൊ ദേഷ്യം തീരെ പിടിക്കാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം. ദേഷ്യം പിടിക്കേണ്ടത് പിടിക്കണം. അള്ളാഹുവിന്റെ വിലക്കുകൾ ലംഘിക്കപ്പെട്ടാൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കേണ്ടി വരും, അപ്പൊ ദേഷ്യം പിടിക്കണം. പക്ഷേ ഹലാലായ കാര്യങ്ങൾ അതിൽ വിശാലത കാണിക്കാൻ നമ്മൾ ഉദാഹരിച്ച ആൾക്കാർ ചിലപ്പോൾ ഭാര്യ ഉമ്മയുമായി കുറച്ചധികം സംസാരിച്ചു, ഫോണിൽ സംസാരിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇതിലൊന്നും ആരും എന്ത് ദേഷ്യം പിടിക്കരുത്. ഇത്തരം കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുക എന്നത് ഒഴിവാക്കണം. അതാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ കാര്യം, സഹോദരങ്ങളെ ഭാര്യയുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഭാര്യ ഭർത്താവിനോട് ശ്രദ്ധിക്കേണ്ട, പക്ഷെ ഇത് പൊതുവെ ഭാര്യയോടാണ് ഉണ്ടാവാറുള്ളത്, ഭാര്യയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇകഴ്ത്തരുത്, അപമാനിക്കരുത്. അത് തീർത്തും ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഹസബി ഇംറിഇൻ മിനൽ ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ തന്റെ സഹോദരനെ ഇകഴ്ത്തുക എന്നതു മാത്രം മതി അവന്റെ ഒരു തിന്മയായി, അള്ളാഹിന്റെ അടുക്കൽ നരകത്തിൽ പോകാനുള്ള തിന്മയായി തന്റെ സഹോദരനായ മുസ്ലിമിനെ ഇകഴ്ത്തുക എന്ന ഒരൊറ്റ തിന്മ തന്നെ മതിയായതാണ്. ആരെ പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭാര്യനെ ഇകഴ്ത്താൻ പാടില്ല, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഭാര്യയെ ഇകഴ്ത്താൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഹദീസിൽ കാണാം. വല തുഖബ്ബഹ്, ഭാര്യയോടുള്ള ബാധ്യതകൾ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, വല തുഖബ്ബഹ്, നീ ഭാര്യ ഒരിക്കലും മോശക്കാരിയാക്കരുത്, അല്ലെങ്കിൽ അവളെ മോശക്കാരിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഏയ് നാശം, അള്ളാഹു നിന്നെ അങ്ങനെയാക്കട്ടെ, അള്ളാഹു നിന്നെ ഇങ്ങനെയാക്കട്ടെ, ഇങ്ങനെ പറയരുത്. അതല്ലെങ്കിൽ അവളെ മോശപ്പെടുത്തരുത്, അവളെ ഇകഴ്ത്തി പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇകഴ്ത്തുക എന്ന് പറയുമ്പോൾ അവളെ അവളുടെ ഭംഗിയുടെ പേരിലോ അവളുടെ സ്വഭാവത്തിന്റെയോ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ അവൾക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ വേദനിപ്പിക്കരുത്, അവൾക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ അവളെ പരിഹസിക്കരുത്. അതുകൊണ്ട് തമാശനെ കുറിച്ച് തമാശ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? തമാശ ഒരു പരിധി വിട്ടാൽ തുടർന്നു പോകാൻ പാടില്ല. ഒരു തമാശ പറയുമ്പോൾ മിക്കവാറും എന്തിനാണ് തമാശ എന്ന് പറയാ, ഒരാളെന്തിനെങ്കിലും നമ്മൾ കളിയാക്കുന്നതിനൊക്കെയാണ് തമാശ ഉണ്ടാവുക. അത് ഒന്ന് പറഞ്ഞ്, രണ്ട് പറഞ്ഞ്, മൂന്ന് പറഞ്ഞ്, നാല് പറഞ്ഞ്, ഇങ്ങനെ തുടർന്നു പോയാൽ പിന്നെ തമാശ അതിന്റെ പരിധി വിട്ടുപോയി. തമാശ ഒന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിർത്താം, പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുത്, വീണ്ടും വീണ്ടും ഒന്നിനു പുറകെ ഒന്നായി കളിയാക്കിക്കൊണ്ടിരിക്കരുത്, അത് മനസ്സിൽ പ്രയാസമുണ്ടാക്കും. അതുപോലെ തന്നെ അവളുടെ കുടുംബത്തിന്റെ പേരിലോ മറ്റോ ഒന്നും അവളെ ഇകഴ്ത്താനോ താഴ്ത്താനോ പാടില്ല. ഈ പറഞ്ഞ ഇകഴ്ത്തൽ അതിന്റെ അങ്ങേയറ്റമാണ് അടിക്കാനുള്ളത്. അടി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ധാരാളം നിബന്ധനകൾ അടിക്കുന്നതിന് ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഹംബലി മദ്ഹബിൽ ഒരു സ്ത്രീയെ അടിക്കണമെങ്കിൽ എട്ട് ഷർത്ത് പാലിക്കണതാണ്. ഒരു സ്ത്രീ അടിക്കണമെങ്കിൽ, ഒരു സ്ത്രീയെ ഭാര്യയെ അടിക്കണമെങ്കിൽ എട്ട് ഷർത്ത് ഉണ്ടെന്നാണ്. ഒന്നാമത്തെ ഷർത്ത്, ഇത് പറയുന്നത് നന്നായിരിക്കും എന്ന് കേൾക്കുന്നു. ഒന്നാമത്തെ ഷർത്ത്, പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം അടിക്കാൻ അർഹതയുള്ളത് തന്റെ ഭാര്യയോടുള്ള ബാധ്യതകൾ നിറവേറ്റിയവന് മാത്രമാണ്. ഭാര്യയോടുള്ള ബാധ്യതകളിൽ കുറവ് വരുത്തിയവന് അടിക്കാനുള്ള അർഹതയില്ല. ഒന്ന്. രണ്ടാമത്തേത്, അടിക്കുന്നതിന് മുൻപ് ഖുർആനിൽ പറഞ്ഞ തർത്തീബ് അവൻ പാലിക്കേണ്ടതുണ്ട്. എന്താ തർത്തീബ്? ആദ്യം അവളെ ഉപദേശിച്ചു നോക്കുക, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ദീനിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ ഉപദേശിച്ചു നോക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അത് നടന്നില്ലെങ്കിൽ അവളെ അവളുടെ വിരിപ്പിൽ അകറ്റി നിർത്തുക. എന്താ വിരിപ്പിൽ അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഫഹ്ജുറൂഹുന്ന ഫിൽ മദാജിഅ്, നിങ്ങൾ അവരെ അവരുടെ വിരിപ്പുകളിൽ അകറ്റി നിർത്തുക. എന്താ വിരിപ്പിൽ അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ പറഞ്ഞു, നീ ഭാര്യയുടെ മേലേക്ക് ഭാര്യയിലേക്ക് ചേർന്നുകൊണ്ടാണ് കിടന്നിരുന്നത് എങ്കിൽ ഭാര്യയുടെ അടുത്ത് തിരിഞ്ഞെടുക്കാൻ, അതാണ് അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് അകറ്റി നിർത്തേണ്ടത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് അതാണ്. വിരിപ്പില് നീ അവളെ അവളിലേക്ക് ചേർന്നാണ് കിടന്നിരുന്നത് എങ്കിൽ അവളിലേക്ക് ചേർന്ന് കിടക്കാതെ തിരിഞ്ഞെടുക്കാൻ. എങ്ങനെയും കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അയാൾ തിരിഞ്ഞെടുന്നാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? പക്ഷേ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ ഭർത്താവ് തിരിഞ്ഞിടന്നാൽ അവൾക്ക് മനസ്സിലാവും അയാൾക്ക് എന്തോ ഇഷ്ടക്കേടുണ്ടായിട്ടുണ്ട്. തിരിഞ്ഞു കിടക്കുക, പണ്ഡിതന്മാർ പറഞ്ഞു, തിരിഞ്ഞു കിടന്നിട്ട് ശരിയായില്ല എങ്കിൽ വിരിപ്പിൽ നിന്ന് മാറിക്കിടക്കുക. ആ റൂമിൽ തന്നെ താഴത്തോ മറ്റെവിടെയെങ്കിലും കിടക്കുക, റൂമിൽ നിന്ന് പുറത്തു വരുന്നു, റൂമിൽ തന്നെ അവളുമായിട്ട് കിടക്കുന്ന റൂമിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വിരിപ്പിൽ കിടക്കുക, താഴ്ത്തി കിടക്കുക. അത് പൊതുവെ ഒരു ഭാര്യക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ കട്ടിൽ എടുക്കുക, ഭർത്താവ് താഴ്ത്തി എടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഭാര്യക്ക് പൊതുവെ സഹിക്കാൻ പറ്റില്ല. എന്നിട്ടും അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, മുറിക്ക് പുറത്തെടുക്കുക. വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് അവളെ പാഠം പഠിപ്പിക്കാൻ പാടില്ല. ചില ഭർത്താക്കന്മാർ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായാൽ ഉടനെ ഞാനാ വീട്ടിൽ നിന്ന് പോവാണ്, ഉടനടിയാലിറങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അവളെ എന്ത് ചെയ്യാൻ പാടില്ല, അവളെ ഹജർ ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ ഭാര്യയുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഉമ്മടുത്ത് വയ്ക്കും, കുടുംബത്ത് പോയി നിൽക്കും, നാട്ടുകാരെല്ലാവരും അറിഞ്ഞ്, കുടുംബക്കാരെല്ലാവരും അറിഞ്ഞ്, സഹോദരങ്ങളെ അത് പാടില്ല. അപ്പൊ ഒരു ഭാര്യ അടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തർത്തീബ് ആദ്യം പാലിക്കും, എന്നിട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് അടിക്കുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തവനാണ് മൂന്നാമത് അടിക്കാൻ അനുവാദമുള്ളത്. അതാണ് രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ നിബന്ധന, ഇസ്ലാമികമായി അടിക്കാൻ അർഹതപ്പെട്ട ഒരു കാര്യം അവളിൽ ഉണ്ടായി എന്ന് ഉറപ്പു വരണം. ഇസ്ലാമിൽ അടിക്കാൻ കാരണം, നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അബദ്ധം പറ്റി, ഇതൊന്നും അടിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇസ്ലാമിൽ അവളെ അടിക്കാൻ അർഹതയുള്ള എന്തെങ്കിലും ഒരു തിന്മ അവളുടെ അടുക്കൽ നിന്നുണ്ടായി എന്ന് ഉറപ്പു വരണം. നിനക്ക് തോന്നിയാ പോരാ, രാത്രി എണീച്ചപ്പോ 2 മണിക്ക് ഇതാ ഫോൺ ഓൺലൈനിൽ കാണുന്നു, വീട്ടിലേക്ക് കൊണ്ട് കയറി ചെന്നാൽ തല്ല പാടില്ല, നിനക്ക് ഉറപ്പുണ്ടായിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ചില ആൾക്കാർ ചോദിക്കണ മുന്നേ തന്നെ അടി കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഉറപ്പു വരണം, ഊഹത്തിന്റെ വലുതല്ലാൻ പാടില്ല. നാലാമത്തെ കാര്യം, അടിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം അവൾക്ക് നല്ല മര്യാദ പഠിപ്പിക്കുക എന്നതായിരിക്കണം. അതല്ലാതെ അയാളുടെ ദേഷ്യം തീർക്കലോ അയാളുടെ ദേഷ്യം തീർക്കലോ അവളെ അപമാനിക്കലോ ആകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പരിശോധിച്ചാൽ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെയുള്ള കാര്യമായ ആക്ഷേപങ്ങൾ ഒന്നിന്റെ സ്ത്രീയെ അടിമത്തത്തിൽ വെക്കുന്നു. ഞാൻ ഇത് പറയുന്ന കൗമിന്റെ അരികിൽ ഒരു പെണ്ണിനെ തല്ലാൻ എന്തെങ്കിലും നിയമമുണ്ടോ? തോന്നിയാ തല്ലാന്നല്ലാതെ? അവർ കല്യാണം കഴിച്ചാൽ ഈ പറഞ്ഞ ഏതെങ്കിലും മതത്തിൽ ഈ പറഞ്ഞതിന്റെ ഒരു നിയമെങ്കിലും ഉണ്ടോ അതിൽ കൂട്ടത്തില്? അവളെ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അയാളുടെ അടിക്കുന്നതിന് പിന്നിൽ അയാളുടെ ഉദ്ദേശം എന്തായിരിക്കണം? അവളെ നല്ല മര്യാദ പഠിപ്പിക്കുക എന്നതായിരിക്കണം. അതല്ലാതെ അയാളുടെ ദേഷ്യം തീർക്കാൻ, അതല്ലെങ്കിൽ അയാളുടെ കോപം തീർക്കാൻ, അല്ലെങ്കിൽ അവളെ അപമാനിക്കാൻ വേണ്ടി അടിക്കരുത്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അനിയക്കൂൻ അദ്ദർബു ഗൈറ മുബറഹ്, അടി മുബറഹ് ആകാൻ പാടില്ല. ഖുർആൻ തന്നെ വന്നതാണ്, ഗയർ മുബറി മുബറി അല്ലാത്ത അടി എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാ തജ്റഹു ജിൽദൻ വലാ തജ്റഹു നഫ്സൻ, ആ സ്ത്രീയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാത്തത്, ശരീരത്തിൽ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാക്കാത്തത്, അങ്ങനത്തെ അടി അടിക്കാൻ പാടില്ല. കടുത്ത വേദന ഉണ്ടാവുന്നത്, അതിൽ വലിയ പ്രയാസം ഉണ്ടാകുന്ന, അങ്ങനത്തെ അടി അടിക്കരുത്. ചില പണ്ഡിതന്മാർ അടി അതിന്റെ മര്യാദ പറയുന്നിടത്ത് സിവാക്ക് കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിവാക്ക് എന്നല്ല മനസ്സിലായില്ല, നമ്മൾ അറാക്കിന്റെ കുള്ളി, അറാക്കിന്റെ കുള്ളി എത്താണ്ടോ ചെറിയ ഒരു ഒരു കോടതിയിൽ ഒരിക്കൽ ഒരു ഭാര്യ പരാതി പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ വല്ലാതെ അടിക്കുന്നുണ്ട്. അയാളെ വിളിപ്പിച്ചു, അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ സലഫുകൾ പറഞ്ഞ പോലെ സിവാക്ക് കൊണ്ട് അറാക്ക് കൊണ്ട് മാത്രമേ അടിക്കാറുള്ളൂ. അപ്പൊ ഭാര്യ പറഞ്ഞു ഈ അറാക്ക് ഒന്ന് കൊണ്ടുവരാൻ പറയണം, അറാക്ക് കൊണ്ട് ഒരു മീറ്റർ ഉണ്ട്, അങ്ങനത്തെ അറാക്കാവാൻ പാടില്ല, ചെറിയ ചെറിയ അതുകൊണ്ട് അടിക്കാൻ പാടുള്ളൂ. അതാണ് നാലാമത്തെ അഞ്ചാമത്തെ ഷർത്ത്. ആറാമത്തെ ഷർത്ത്, അടി ഒരിക്കലും 10 തവണയിൽ കൂടാൻ പാടില്ല. 10 തവണ അടിക്കണം എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം, 10 തവണയിൽ കൂടാൻ പാടില്ല, 10 ആണ് മാക്സിമം, അതിനപ്പുറത്തേക്ക് അടിക്കാൻ പാടില്ല. ഏഴാമത്തെ നിബന്ധന, മുഖത്തോ അതല്ലെങ്കിൽ ശരീരത്തിന്റെ മർമ്മഭാഗങ്ങളിലോ അടിക്കാൻ പാടില്ല. മുഖത്തോ ഒരിക്കലും അടിക്കാൻ പാടില്ല, മൃഗത്തിനെ വരെ മുഖത്തടിക്കരുത് എന്നാണ്, മൃഗങ്ങളെ വരെ മുഖത്തടിക്കാൻ പാടില്ല. പിന്നെ മനുഷ്യന്മാരുടെ കാര്യം പറയേണ്ടതില്ല, മുഖത്തോ അതല്ലെങ്കിൽ മർമ്മസ്ഥാനങ്ങളിലോ അടിക്കാൻ പാടില്ല. ഇത് ഈ പറഞ്ഞ 7, ഞാൻ 8 എന്നാണ് പറഞ്ഞത് എന്റെ ഓർമ്മ, 7 ഷർത്തുകളാണ്. ഈ പറഞ്ഞ 7 ഷർത്തുകൾ ഹംബലി മദ്ഹബിൽ ഒരു സ്ത്രീയെ അടിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഷർത്തുകളാണ്. ഈ ഷർത്ത് വായിച്ചാൽ ചിലപ്പോൾ തോന്നും ഇങ്ങനെയാണെങ്കിൽ അടി അടക്കില്ലാണ്, അടി അടി ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. പക്ഷേ ഇസ്ലാം തീർത്തും അടിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതും ഈ പറഞ്ഞതിന്റെ അർത്ഥം തീരെ അടിക്കാൻ പാടില്ല എന്നല്ല, ചിലപ്പോൾ അടിക്കേണ്ടി വരും. പക്ഷേ അടി അവസാനത്തെ പരിഹാരങ്ങളിലൊന്നാണ്, ആദ്യം തന്നെ അടിയിലേക്ക് പോകരുത്. ചില ആളുകൾ മാത്രമല്ല, നിങ്ങൾ ഒരു തവണ അടിച്ചു തുടങ്ങിയാൽ പിന്നെ കൈ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ അടി കൈമന്ന് പോകും, പിന്നെ എല്ലാത്തിനും അടി ഉണ്ടാവും. അടി അവസാനം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്, അത് ഈ പറഞ്ഞ മര്യാദകൾ പാലിച്ചുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നത് ശ്രദ്ധിക്കുകയും വേണം. ഇൻഷാല്ലാ ഇതല്ലാതെയും ചില വിഷയങ്ങൾ, കുടുംബ ബന്ധത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ധാരാളമുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ചിലത് ഞാൻ തെരഞ്ഞെടുത്താണ് ഇവിടെ പറഞ്ഞത്. ഇതല്ലാതെയും ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങളിൽ നിന്നും മറ്റും മനസ്സിലാക്കാവുന്ന അനേകം മര്യാദകൾ. ഇൻഷാല്ലാ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകളും ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകളും. ഇത് പിന്നെ ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യത എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യത എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് പുരുഷന്മാർക്കും ഇഷ്ടപ്പെടും. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ഈ രണ്ട് കാര്യവും ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ നമ്മെ നോക്കിക്കൊണ്ട് വളർന്നു വരുന്നുണ്ട്, അവർക്ക് നല്ല മര്യാദകൾ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടണമെങ്കിൽ നല്ല കുടുംബ ബന്ധം നമ്മളിൽ ഉണ്ടായിരിക്കണം. മക്കളിൽ ചിലർ, ചെറിയ കുട്ടികൾ വളർന്നു വന്നാൽ, പ്രായമായാൽ പലരും പറയുന്നത് കാണാം, എന്റെ ഓർമ്മകളിൽ ഇപ്പോഴും ചെറിയ പ്രായത്തിലുള്ള ഓർമ്മകളിൽ എന്നെ വേദനിപ്പിക്കുന്നത് ഉപ്പയുമ്മയായിട്ടുള്ള ബന്ധമാണ് എന്ന് പറയുന്ന എത്ര കുടുംബങ്ങൾ കാണാം. വാപ്പ അല്ലെങ്കിൽ ഉമ്മ ചെയ്തിരുന്ന ഉൽമുകൾ, അത് ഇപ്പോഴും മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് ആ അനുഭവം നമ്മൾ പകർന്നു കൊടുക്കരുത്, അത് നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മൾ സലഫികൾ, നമ്മുടെ ഈ ദഅവത്ത് അതിന്റെ ഉദ്ദേശങ്ങളിലൊന്നെന്താണ്? ഇസ്ലാമിന് വിജയമുണ്ടാവുക എന്നതാണ്, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാവുക എന്നതാണ്. എന്താണ് ഇതിനുള്ള വഴി? ഇതാണ് ഇതിനുള്ള വഴി, ദീന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെ കൊണ്ട് ഇത് ചിലപ്പോൾ ഇവിടെ ഇസ്ലാമിന്റെ കലിമത്ത് ചിലപ്പോൾ ഉന്നതമായില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും 5-6 മക്കൾ നമ്മുടെ വീടുകളിൽ നിന്ന് വളർന്നു വരുന്നുണ്ട്. അവർ നാളെ 100 ആകും, അത് പിന്നീട് 1000 ആകും, അങ്ങനെ അത് വളർന്നു വലുതാകും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സലഫി അഖീദയും സലഫി മനഹജും സലഫി സ്വഭാവങ്ങളും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നമ്മൾ കൊണ്ടുവരണം. എന്നാലേ ഈ ദഅവത്ത് മുന്നോട്ട് പോകണം. അതാണ് ഈ ദഅവത്ത് വളരാനുള്ള വഴി. ചിലപ്പോൾ നമ്മൾ മരിച്ചു മണ്ണായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ പറഞ്ഞ വാക്കുകൾ അതിവിടെ പുലർന്നു കാണുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അത് വിജയത്തിലേക്ക് എത്തുക. അതിനു മുൻപ് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അതിന് വിജയം നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് കയ്യിലെടുത്തേണ്ടത് ഇസ്ലാമിന്റെ ഈ വെളിച്ചമായിരിക്കണം. അതിന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ശരിയാക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എന്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും മുസ്ലിമീങ്ങളുടെ കുടുംബങ്ങൾ ഏറ്റവും തുമഅനീനത്തിലും റാഹത്തിലും അള്ളാഹു നിലനിർത്തുകയും അവർക്കിടയിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അള്ളാഹു സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മുഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.